2024 June 2 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സുസ്മി. എന്നാലും ആഗോരി. എറണാകുളം ഡയറിയിൽ നിന്നും BS പ്രിൻസ് എഴുതുന്നു. എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോൾ കടുത്ത ക്ഷുദ്രപ്രയോഗത്തിലൂടെ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനും നേതാക്കളുടെ തല പൊട്ടിത്തെറിക്കാനും ചിലർ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തൽ കേട്ട് നടുങ്ങിയിരിക്കുകയാണ് മലയാളികൾ. പറഞ്ഞത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആയതിനാൽ തെറ്റാൻ വഴിയില്ല. പ്രബുദ്ധ കേരളത്തിലായിരുന്നു കർണാടകയ്ക്കിട്ടുള്ള പണി എന്നതാണ് കൂടുതൽ ഷോക്കായത്. അതിലും വലിയ മറുപ്രയോഗങ്ങൾ കയ്യിലും കഴുത്തിലും ഉള്ളതുകൊണ്ട് മാത്രം DKG രക്ഷപ്പെട്ടു. ചെയ്തതാരാണെന്ന് അറിയാമെങ്കിലും പറയില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നതിൽ തർക്കമില്ല. കർണാടകയിലെ മുൻ മുഖ്യനും BJP നേതാവുമായ യെദ്യൂരപ്പയല്ലാതെ മറ്റാരുമല്ലെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ ഒളിയമ്പ്. എന്തായാലും BJP ജനതാദൾ നേതാക്കൾ സംശയനിഴലിലാണ്. മാരകപ്രയോഗങ്ങളുടെ ആശാന്മാരായ ആഗോരികളെ ഹിമാലയത്തിൽ നിന്ന് വരുത്തി മാരണമോഹന സ്തംഭന പ്രയോഗങ്ങൾ നടത്തിയവർ നിസാരന്മാരല്ല. പരിപാടികളുടെ തത്സമയ വിവരങ്ങളടക്കം DKG ലഭിച്ചു. 21 ആട്, 10 പോത്ത്, 5 പന്നി, ലോഡ് കണക്കിന് കോഴികൾ എന്നിവയെ ബലി നൽകിക്കൊണ്ടുള്ള ക്ഷുദ്രപ്രയോഗമായതിനാൽ എന്തെങ്കിലും സംഭവിച്ചുകൂടായികയില്ല. ഇവയുടെ മാംസം ആർക്കെങ്കിലുമൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടാവും. കഴിച്ചവരുടെ സ്ഥിതി എന്താവുമെന്നറിയാൻ കാത്തിരിക്കാം. ബലിമൃഗങ്ങളുടെ ഏതു ഭാഗമാണോ കഴിച്ചത്, കഴിച്ചയാളുടെ ആ അവയവത്തിനു നാശമുണ്ടാവുമത്രേ. ഉദാഹരണത്തിന് കോഴിക്കാൽ കഴിച്ചവരുടെ കാലിന്റെ കാര്യം കഷ്ടമാകും. ഒടിയുകയോ നീര് വെച്ച് വീർത്ത് പൊട്ടിത്തെറിക്കുകയോ ചെയ്യാം. ആട്ടിൻ തലയും പോത്തിൻ തലയും ഒക്കെ സൂപ്പാക്കി അടിച്ചവരുടെ കാര്യം ഹോ ഹൊറിബിൾ. ബലിമൃഗങ്ങളുടെ ആത്മാക്കളെ ആവാഹിച്ച് കുപ്പിയിലാക്കി കർണാടക PCC ആസ്ഥാനത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. കർണാടക സർക്കാർ വീഴുകയോ ഏതെങ്കിലും കേസിൽ പെടുകയോ ചെയ്താൽ DKയെ ആരും കുറ്റം പറയരുത്. എല്ലാം സംഖ്യകളുടെ കളികളാണ്. സോഷ്യലിസ്റ്റ് ആണെങ്കിലും മാന്ത്രിക വിദ്യകളിൽ തൽപരനായ ജനതാദൾ നേതാവ് ദേവഗൌഡയും മോശക്കാരനല്ല. മൂപ്പർക്കും മക്കൾക്കും ഇപ്പോൾ കണ്ടകശനിയായതിനാൽ മന്ത്രവാദം നടത്താൻ സാധ്യത കൂടുതലാണ്. വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നാടായ കേരളത്തിൽ ഇതിനെല്ലാം ആരാണ് ഒത്താശ ചെയ്തതെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. KSുരേന്ദ്രൻജി അതിലേക്ക് കറങ്ങി നടന്നിരുന്നതായി ചാരന്മാർ വിവരം നൽകിയെങ്കിലും മാന്യതയുടെ പേരിൽ DK പ്രതികരിച്ചിട്ടില്ല. എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കി സർക്കാരിനെ താങ്ങി നിർത്താൻ പാടുപെടുന്ന DKയെ സത്യത്തിൽ ആരും തിരിച്ചറിയുന്നില്ല. പ്രസിദ്ധമായ തളിപ്പറമ്പ് രാജേശ്വര ക്ഷേത്രത്തിലിരുന്നാണ് ആഗോരികൾ മരണകർമ്മങ്ങൾ നടത്തിയതെന്ന് ഒരാവേശത്തിന് DKG തട്ടിയെങ്കിലും വിവാദമായപ്പോൾ ഭേദഗതി വരുത്തി. ആ ഭാഗത്തെന്നാണ് ഉദ്ദേശിച്ചതെന്നും 3-4 കിലോമീറ്ററിനുള്ളിൽ ആവാമെന്നും തിരുത്തി. ക്ഷേത്രത്തിനെതിരെ മാരകമായ ആരോപണം നടത്തിയതിൽ പ്രതിഷേധം ഉയർന്നു തുടങ്ങി. വിപ്ലവ കേരളത്തിലെ ചുവപ്പൻ മലബാറിൽ ഇരുന്ന് ക്ഷുദ്രം നടത്തിയെന്ന ആരോപണം സഖാക്കൾക്കും ക്ഷീണമായി. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളം അന്ധവിശ്വാസികളുടെയും ഭീകരന്മാരുടെയും നാടാണെന്ന് DK പറഞ്ഞുവെച്ചത്. അതായത് കേരളം സംഖ്യകളുടെ നാടാണെന്ന് വൃക്യം. സംഖ്യകളും സഖാക്കളും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് നൈസായി പറഞ്ഞു. ബലിമൃഗങ്ങളുടെ സ്പെയർ പാർട്സുകൾ എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടാവുമെന്നതിനാൽ കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് കർണാടക പോലീസ്. ഇന്റലിജൻസ് സംഘം കണ്ണൂരിലെത്തി നടത്തിയ പരിശോധനയിൽ ആടിന്റെ വാലും പോത്തിന്റെ കൊമ്പും കണ്ടെടുത്തതായാണ് രഹസ്യവിവരം. വിദഗ്ധ പരിശോധനയിലൂടെ ഇതിനു നേതൃത്വം നൽകിയ ആഗോരിയെ പിടികിട്ടുമെന്നാണ് പ്രതീക്ഷ. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ സത്യം പുറത്തുവരും. ആഗോരിയെ തേടി പോലീസ് സംഘങ്ങൾ കാശിയിലേക്കും ഹിമാലയത്തിലേക്കും ഉടൻ പുറപ്പെടുമെന്നാണ് വിവരം. എല്ലാം അറിയുന്നവൻ DK. നരബലി നടന്നിട്ടുള്ള കേരളത്തിലെ മൃഗബലിയിൽ പുതുമയൊന്നുമില്ലെന്നാണ് DKയുടെ അണികൾ പറഞ്ഞു പരത്തുന്നത്. പത്തനംതിട്ട ഇലന്തൂരിൽ ഇരട്ട നരബലി നടത്തിയവരുടെ രാഷ്ട്രീയവും മറ്റു വിവരങ്ങളും കേരളത്തിലെ ചാരന്മാർ DKയുടെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് സംശയിക്കാം. കീശ നിറയെ കാശും തല നിറയെ ബുദ്ധിയും ഉണ്ടെങ്കിലും DK ശിവകുമാറിന് ഭാഗ്യമില്ലെന്ന സങ്കടം അണികൾക്കുണ്ട്. കഷ്ടപ്പെടുന്നതിന്റെ പൂർണ്ണ ഫലം കിട്ടുന്നില്ല. കഷ്ടപ്പെട്ടും കാശിറക്കിയും പാർട്ടിയെ ജയിപ്പിച്ചെങ്കിലും ഉപമുഖ്യമന്ത്രിയാകാനേ യോഗമുണ്ടായുള്ളൂ. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി. വയസ്സായ സിദ്ധരാമയ്യക്ക് ഇനി അവസരം കിട്ടില്ലെന്നും പാവമല്ലേ എന്നും ഹൈക്കമാൻഡ് പറഞ്ഞപ്പോൾ സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. അതിന്റെ നന്ദി മൂപ്പർക്കുണ്ടായോ എന്ന് ചോദിച്ചാൽ അതിട്ടില്ലതാനും. പ്രധാനമന്ത്രിയാകാനും റെഡിയാണ്. മുഖ്യമന്ത്രി സ്ഥാനം 2.5 വർഷം വീതം പങ്കിടാനും ധാരണയുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ ക്ഷുദ്രപ്രയോഗങ്ങൾക്ക് പിന്നിൽ കൂട്ടുമുന്നണിയുണ്ടോ എന്നും DKG സംശയമുണ്ട്. എന്തെങ്കിലും പറഞ്ഞു പോയാൽ പുലിവാലാകുമെന്നതിനാൽ കയ്യിലെയും കഴുത്തിലെയും ചരടുകളുടെ എണ്ണം കൂട്ടുകയാണ് പ്രതിവിധി. മൾട്ടി കളർ ചരടുകളുള്ള കൈ കാണുമ്പോൾ സംഘികൾക്ക് പേടിയാണ്. അമിത്ഷാജിയുടെ കയ്യിൽ പോലും ഇത്രയും ചരടുകളില്ല. കന്യാകുമാരിയിലെ കടങ്കഥകൾ. ഇന്ത്യ മുന്നണിയുടെ ശക്തികേന്ദ്രമായ ദക്ഷിണേന്ത്യയിലെ കന്യാകുമാരിയിൽ നരേന്ദ്രമോദി ധ്യാനം നടത്തിയതിൽ ചില ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന സംശയം ഇന്ത്യൻ നേതാക്കളിൽ ബലപ്പെടുകയാണ്. ഒരുപാട് സ്ഥലങ്ങൾ വേറെയുള്ളപ്പോഴാണ് കടലിലെ പാറയിലെ ധ്യാനം. മോദിയുടെ കയ്യിലുമുണ്ട് ചില ചരടുകൾ. ഇന്ത്യ മുന്നണിയുടെ വിജയം അട്ടിമറിക്കാനുള്ള നീക്കം തക്ക സമയത്ത് വാർ റൂം മേധാവികൾ കണ്ടെത്തിയതിനാൽ വലിയൊരു അപകടം ഒഴിവായി. പ്രതിവിധിയായി രാഹുൽജിയും പ്രിയങ്കാജിയും യുദ്ധകാലാടിസ്ഥാനത്തിൽ ധ്യാനം നടത്തുകയായിരുന്നു. സോണിയാജി തൽക്കാലം വേണ്ടെന്നു വെച്ചു. ചന്ദ്രസ്വാമി അടക്കമുള്ള കിടിലിൽ മന്ത്രികന്മാർ പഠിപ്പിച്ച വിദ്യകൾ കോൺഗ്രസിലെ ഇളമുറക്കാർക്കറിയാം. ലൊട്ടുലൊടുക്ക് വിദ്യകളുമായി അതിനെ മറികടക്കണമെങ്കിൽ ഇത്തിരി പുളിക്കും. പ്രാർത്ഥിക്കാനും കാറ്റുകൊള്ളാനും യോഗ ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങൾ വേറെയുള്ളപ്പോൾ മോദി കന്യാകുമാരിയിലെത്തിയത് ശരിയായില്ലെന്ന് പരക്കെ അഭിപ്രായമുണ്ട്. ഫോട്ടോഗ്രാഫർമാരുടെ വൻപടയുമായാണ് വന്നത്. വിവിധ പോസ്റ്റുകളിലുള്ള ഫോട്ടോ എടുത്ത് നാട്ടുകാരെ കാണിച്ച് സുഖിക്കുക. പോകുന്നിടത്തെല്ലാം ഫോട്ടോഗ്രാഫർമാരെ കൊണ്ടുപോകുന്നത് ശരിയല്ല. രാഹുൽജി ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല.